പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റ് ഉള്ള മൂടാണ്.
സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദിസ് ഇസ് ജീന
ആൻഡ് ആത്മി ആൻഡ് വെൽക്കം ടു ഓട്ടപാത്രം.
ഹായ് ജീന.
ഹായ് ആത്മി, ലോങ് ടൈം നോ സീ.
യെസ് യെസ്, ലോങ് ടൈം ലോങ് ടൈം. എങ്ങനെ പോകുന്നു ദിവാളി ഒക്കെ?
ദിവാളി ഒക്കെ നന്നായിട്ട് പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഒരു 5 ദിവസം ബ്രേക്ക് ഉണ്ട്, അപ്പൊ അതിന്റെ സന്തോഷം.
വെക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് എന്തും ആവാലോ.
എത്ര നാള് കൂടിയാ വെക്കേഷൻ ഒക്കെ കിട്ടുന്നതെന്ന് അറിയാം, ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ.
വെക്കേഷനിലെന്ന് പറയുമ്പോ ജീന കുറച്ചു നാളായിട്ട് കുറെ ആർട്ട് വർക്ക്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് പറയാനുള്ള, എല്ലാരും പോയി ഫോളോ ചെയ്യണം ജീന ഫിൽ എന്നുള്ള അക്കൗണ്ടിൽ. നിങ്ങൾക്ക് ജീനയുടെ കംപ്ലീറ്റ് ആർട്ട് വർക്ക്സ് കാണാം അല്ലേ ജീന?
യെസ് യെസ്, GINAPHIL. ഒരു പ്രൊമോഷനും കൂടി ഇരിക്കട്ടെ ഇതിനകത്തല്ലേ.
ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോവാം, എല്ലാ അക്കൗണ്ടുകളിലും ലിങ്ക് ലഭ്യമായിരിക്കും അല്ലേ?
അവിടെ ചെന്നിട്ട് ആരും ഒന്നും എന്നെ പറയാതിരുന്നാ മതി. ഇതിനെയാണ് ഒരു ആർട്ട് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്.
കല കൊല കല. അപ്പൊ ഇന്ന് ദീപാവലി ആയിട്ട് ഞാൻ വിചാരിക്കായിരുന്നു ദീപാവലിക്ക് മുമ്പുള്ള ഒരു സെലിബ്രേഷൻ, ലോകമെമ്പാടും ഉണ്ടായ ഒരു സെലിബ്രേഷനെ കുറിച്ച് സംസാരിക്കാം. US elections. അതെ,
അതിന് അവിടെ അവിടെ ട്രംപ് പോയതിന് അവർക്കാണോ സന്തോഷം, നമുക്കാണോ സന്തോഷം, ആർക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു.
അതേ സമയം ഇവിടെ ബീഹാർ ഇലക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് നമ്മൾ കേരളം അടുക്കുന്നു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ചോദ്യമേ ഉള്ളൂ, ബൈഡൻ ആണോ ട്രംപ് ആണോ എന്ന്. സ്വന്തം പഞ്ചായത്തിൽ ആരാ ഇതുപോലും നമ്മൾ ആലോചിക്കുന്നില്ല.
അതെ, ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കണ്ടു ഇങ്ങനെ, നിങ്ങൾ ടെൻസ്ഡ് ആണോ, നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ, അതോ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ട്രംപ്. അപ്പൊ ഞാൻ ആൾക്കാർത്തു, ഇനി ആരെങ്കിലും എബ്രോഡ് താമസിക്കുന്ന ആരെങ്കിലും ആയിരിക്കുമോ, ഏ അല്ല നാട്ടിൽ താമസിക്കുന്നവരായിരുന്നു, ഇതിനാണ് സ്ട്രെസ്ഡ് ആവുന്നത്.
ബ്രൗസർ റീഫ്രഷ് ചെയ്തിട്ട് വരുന്നില്ല എന്നൊക്കെ. മറ്റേ ഇന്ത്യൻ ഇലക്ഷൻസിനെ കുറിച്ച് അറിയാത്തവരൊക്കെ എനിക്ക് US ഇലക്ഷൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമൊക്കെ ഉണ്ടായിരുന്നു. US ഇലക്ഷനിൽ എത്ര സീറ്റ് ഉണ്ട്, എത്ര സീറ്റ് കിട്ടണം, എങ്ങനെയാണ് നമ്മളുടെ ഇലക്ഷൻ നടക്കുന്നത്.
അതെ, സത്യത്തിൽ ഒരു ഒരു ട്രെൻഡ് പോലെ എനിക്ക് തോന്നി. മീൻസ് BLM നടന്നപ്പോഴും എല്ലാവർക്കും ഇവിടെ ആ സമയത്ത് തമിഴ്നാട്ടിൽ ഒരു ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനോട് അനുബന്ധിച്ച് അതിന് അത്രയ്ക്കും ഇതൊന്നും കിട്ടിയില്ല. മീൻസ് ഈ ഇത് പോസ്റ്റ് ചെയ്തവരും ബ്ലാക്ക് പോസ്റ്റ് ഇട്ടിട്ട് BLM ന്റെ കാര്യമൊക്കെ ഇട്ടവരും ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞവരും ഒന്നും മറ്റേത് അത്ര അങ്ങോട്ട് കൊടുത്തില്ല. ഫ്യൂ പീപ്പിൾ ഡെഡ്, പക്ഷെ ആരും ചെയ്തില്ല എന്നല്ല ഞാൻ പറയണത്. അപ്പൊ അന്ന് അതൊരു ട്രെൻഡ് ആയി മാറിയായിരുന്നു, ലൈക്ക് മോർ ദാൻ സോഷ്യൽ മൂവ്മെന്റ് ഇറ്റ് ബിക്കെയിം ലൈക്ക് എ ട്രെൻഡ്. ഇത് ചെയ്യണം, BLM ഒക്കെ പറ്റി പറയണം, അതിനെ പറ്റിയൊക്കെ സംസാരിക്കണം എന്ന്. ആൻഡ് സം ഓഫ് ദീസ് പീപ്പിൾ ഹു ടോക്ഡ് അബൌട്ട് BLM, ദീസ് ആർ പീപ്പിൾ ഹു ആർ ലൈക്ക് കറുത്തിട്ടായാലും കാണാൻ ഭംഗിയാ എന്നൊക്കെ ഉള്ള രീതിയിൽ കമന്റ് അടിക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത്.
അതുപോലെ
അല്ല, എനിക്ക് ചില സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ വരും, ഇവര് പറയുന്നത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതന്നെയാണ് എനിക്ക് US ഇലക്ഷൻസിന് തോന്നിയത് കേട്ടോ. എന്ന് വെച്ചാൽ നാട്ടിലേക്ക് ഒരു പെമ്പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ലൈക്ക് ലേഡീസിന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു കുറ്റം സംഭവിച്ചു തന്നെ അവരെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന, ലൈക്ക് നമ്മുടെ ഇവിടെ ആ ക്രിമിനൽ കേസൊക്കെ നടന്നില്ലേ, പുള്ളിക്കാരുടെ പേരെന്തായിരുന്നു, മറന്നുപോയല്ലോ, മറ്റേ പോളിറ്റീഷ്യൻസ് ബേസ്, മറ്റേ ഈ സ്വർണ്ണൊക്കെ അടുത്ത് സ്വപ്ന, യെസ് ഹൗ കാൻ ഐ ഫർഗെറ്റ്. സ്വപ്നയുടെ ഒരു കാര്യം വന്നപ്പോ ക്യാരക്ടർ അസാസിനേഷനും എല്ലാം ചെയ്ത് ഭയങ്കര വൃത്തിയേടാക്കി ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ യാതൊരു മടിയില്ലാത്ത ആളുകള് വൈ ഡു ദേ വോണ്ട് ടു ടോക്ക് അബൌട്ട് ലൈക് ഫസ്റ്റ് വുമൺ VP ഇൻ US ആൻഡ് ബീങ് പ്രൗഡ് ദാറ്റ് ഷീ ഈസ് ഇന്ത്യൻ ആൻഡ് ഓൾ ദാറ്റ്. അവിടെ ഒരു നോട്ട് ലൈക്ക് അച്ചീവ്മെന്റ് കാണുമ്പം റെസ്പെക്ട് ചെയ്യുന്നത് മാത്രല്ലോ ഫെമിനിസം എന്ന് പറയുന്ന സാധനം, അതെന്ന് പറയുന്ന സാധനം അച്ചീവ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിലും മിനിമം റെസ്പെക്ട് എല്ലാവർക്കും വേണ്ടതല്ലേ. again was like ironic that a lot of people tended to like you know appreciate that this was a lady and she achieved so much പിന്നെ അതിന്റെ ഇന്ത്യൻ ലീനിയേജ് കണ്ടുപിടിച്ചിട്ട് നാട്ടിൽ പടക്കം പൊട്ടിക്കുക സെലിബ്രേറ്റ് ചെയ്യാം പാവം പുള്ളിക്കാരത്തി അവിടെ നിന്ന് അറിയണവരുണ്ടാവില്ല
ഈ പറഞ്ഞ സെലിബ്രേഷൻസ് നമ്മള് മറ്റേ കണ്ടിരുന്നു, കൊറേ സ്ഥലങ്ങളില് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കണ്ടിരുന്നല്ലേ. ഇന്ത്യയിൽ മാത്രമല്ല കൊറേ സ്ഥലങ്ങളില് അത് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം US എലക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ US എലക്ഷൻ നമുക്ക് ഇത്ര ചെറുതാണെന്ന് പറഞ്ഞാലും US എലക്ഷൻ ആണ്. അവിടെ ഒരു പ്രസിഡന്റ് എലക്ട് ചെയ്യുന്നതിൽ ലോകമെമ്പാടും ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും അറിയുന്ന US പ്രസിഡന്റിനെ, ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അറിയാത്തവർക്ക് വരെ US പ്രസിഡന്റ് ആരാന്ന് അറിയാം. എനിക്കറിയാം അത് കമ്പയറബിൾ അല്ലാന്ന്, ഇന്ത്യൻ പ്രസിഡന്റ് US പ്രസിഡന്റ് കമ്പയറബിൾ അല്ല, പക്ഷെ അതറിയാത്തവർക്ക് വരെ.
അല്ല ഇതിനകത്ത് വേറൊരു സംഗതിയും കൂടെ ഉണ്ട് കേട്ടോ വിച്ച് ലൈക്ക് വി കാൻ്റ് ഡിനൈ ലൈക്ക് ഞാൻ പറയുമ്പം US ഇലക്ഷനെ പറ്റി സംസാരിച്ചവരെല്ലാം ഇങ്ങനെ ചെയ്തവരാണ് എന്നല്ലേ പറയാം. വേറൊരു സംഗതി ഉണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത ലാൻഡ് ഓഫ് ദി ഫ്രീ എന്നൊക്കെ അല്ലേ നമ്മൾ USനെ പറ്റി പറയുന്നത്. അപ്പൊ അവരുടെ ഒരു ചോയ്സിൽ അങ്ങനെയുള്ള ഒരു വിജയം മീൻസ് യുനോ ഇറ്റ് പീപ്പിൾ മേ ഹാവ് ടേക്കൻ ഇറ്റ് പോസിറ്റീവ്ലി ബിക്കോസ് നമുക്ക് ഇവിടെ സാധിക്കുന്നില്ലല്ലോ സാധിക്കുമായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ആസ്പിറേഷന്റെ ഭാഗമായിരിക്കും.
അതിൽ നിന്ന് അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ആണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ കമല ഹാരിസ് എന്നെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഇത് കാണുന്ന ഓരോരുത്തർക്കും അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാനാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ഫ്ലെക്സ് അടിച്ചതുകൊണ്ട് അങ്ങനെ ഇൻസ്പിറേഷൻ വരുമോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്.
അല്ല എല്ലാ പരിപാടിയും ഓവറാക്കുക എന്നുള്ളത്
ആ ഫ്ലെക്സ് ഒക്കെ കണ്ടിരുന്നോ? വാ റിയാലിറ്റി ഷോ അടിക്കില്ല ഇങ്ങനെ ഫ്ലെക്സ്.
അല്ല കമല ഹാരിസിന്റെ പോട്ടെ അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരത്തിയുടെ സ്പീച്ചിൽ തന്നെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് വെൻ മൈ മോം കെയിം ഫ്രം ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മൂന്നാലഞ്ചു പ്രാവശ്യം പറയുന്നുണ്ട്. ഇതിപ്പോ വന്ന് വന്ന് ബിഡന്റെ കൊളോണിയൽ ലീനേജ് വരെ കണ്ടുപിടിച്ചോണ്ടിരിക്കയാണ് ബിഡനും.
അല്ല നമ്മള് ഇവിടെ ഭയങ്കര ഹയർ സ്പോട്ടിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടുകാരെ ഇന്നും പണ്ടത്തരമാണ് ഫ്ലെക്സ് പോയി അടിക്കുന്നത്. നമ്മള് എവിടെ ആര് പ്രസിഡന്റ് ആയാലും അപ്പൊ തന്നെ നമ്മളുടെ പ്രമുഖ പത്രം അവർക്ക് ഇഡ്ഡലിയാണോ ദോശയാണോ മസാല ദോശയാണോ ഇഷ്ടം എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രമുഖ പത്രമുള്ള നാട്ടിലിരുന്നാണ് ഈ സംസാരിക്കുന്നത്. നമ്മൾ എന്നിട്ട് തമിഴ് പോയവരെ പോയി കളിയാക്ക ഒരു ഫ്ലെക്സ് അടിക്കുന്ന അയ്യെന്നൊക്കെ.
അയ്യോ അല്ല ഈ ബിഡന്റെ സംഭവം ഇത് പറഞ്ഞത് തമിഴ്നാട്ടിൽ മാത്രല്ല മുംബൈയിൽ വരെ നടക്കുന്നുണ്ട്.
അതെ
അങ്ങനെ ഇപ്പൊ സൗത്ത് ഇന്ത്യൻസ് അടിച്ചെടുക്കണ്ട ഞങ്ങൾ നോർത്ത് ഇന്ത്യൻസിനും എന്തെങ്കിലും വേണം എന്നുള്ള ഇതായിരിക്കും.
മറ്റേ ലണ്ടനിൽ എന്തോ ബെല്ലടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആരൊക്കെയോ ട്വിറ്ററിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു
ആണോ
അത് ട്രംപ് തോറ്റയില്. എല്ലാവർക്കും ഒരു സന്തോഷം ഇരിക്കട്ടെ
സന്തോഷിക്കട്ടെ.
അതെ ട്രംപിന്
എല്ലാരും സന്തോഷിക്കുന്നു ട്രംപ് ഒഴികെ സമ്മതിക്കില്ല.
ട്രംപ് ഇപ്പോഴും ഇലക്ഷൻ ഫ്രോഡാണ് ഭയങ്കര തട്ടിപ്പൊക്കെ നടന്നു എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കണ്ടത് അത് കഴിഞ്ഞ് ഒരാഴ്ച പോലും കഴിഞ്ഞില്ല അപ്പോഴേക്കും ബീഹാർ ഇലക്ഷൻ വന്നു. അപ്പൊ ബീഹാർ ഇലക്ഷനില് ഈ പറഞ്ഞ അതേ സ്റ്റോറി റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും പ്ലോട്ട് പോയിന്റുകൾ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്തു. മറ്റേ വോട്ട് എണ്ണി തീരാൻ കുറെ സമയം എടുത്തു അപ്പോ ആൾക്കാർ പറഞ്ഞത് ഫ്രോഡാണെന്ന് അവസാനം തോറ്റ പാർട്ടി പോയി കേസ് കൊടുത്തു ഇലക്ഷൻ ഫ്രോഡായിരുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത കേസൊക്കെ തള്ളിപ്പോയി. സോ US-ന്റെ ഒരു മിനി ഐറ്റം ഇവിടെ ബീഹാറിൽ റിപ്പീറ്റ്. അതെ പക്ഷെ അത്രയും വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്തോ കാരണം കൊണ്ട്.
US ഇലക്ഷൻ ആണെങ്കിൽ മിഞ്ചിന് മിഞ്ചിന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് മീൻസ് ഞാൻ ഇങ്ങനെ ന്യൂസ് ആയിട്ട് തപ്പിപ്പോയതല്ല ഞാൻ ഭയങ്കര തിരക്കായിരുന്നു ലാസ്റ്റ് കം ടു തപ്പി പോവാനൊന്നും പറ്റിയില്ല. ഞാൻ കാണുന്നത് ആകപ്പാടെ മടുത്ത് ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോ അവിടെ എനിക്ക് കിട്ടുന്നുണ്ട് ലൈവായിട്ട്. ബീഹാർ ഇലക്ഷൻസിനെ പറ്റി അങ്ങനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൂടി ഇപ്പൊ ഒരു പോസ്റ്റ് കണ്ടു അത്രേ ഉള്ളൂ.
പിന്നെ US-നെ പറ്റി അഡ്രസ് ചെയ്യേണ്ടത് US ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്ന് കുറെ പേര് പറഞ്ഞു. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു. അപ്പൊ ട്രംപിന് ഇപ്പോഴും ഭയങ്കര ഫാൻ ബേസ് അവിടെ ഉണ്ട്. ട്രംപിന് ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മളുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഫാൻസ് ആയിരിക്കും അത് പറഞ്ഞുണ്ടാക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ട്രംപിന് ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ കണ്ട അത്രയും ക്ലോസ് ആയിരുന്നില്ല ഇലക്ഷൻ എന്നുള്ളതാണ് ലാസ്റ്റ് റിസൾട്ട്സ് കാണിക്കുന്നത്. അവരുടെ മെയിൽ ഇൻ ബാലറ്റ്സ് കൗണ്ട് ചെയ്യുന്ന സിസ്റ്റം പ്രകാരവും മെയിൽ ഇൻ ബാലറ്റ്സ് ആയിരുന്നു കൂടുതൽ ജോ ബൈഡന് അനുകൂലമായിട്ട് വന്നത് എന്നുള്ള പ്രകാരവും ആദ്യം ട്രംപ് ലീഡ് ചെയ്യും, എന്നിട്ട് മറ്റേ ജോ ബൈഡന്റെ വോട്ട്സ് കൂടിക്കൂടി വരും എന്നുള്ളതാണ്. പിന്നെ ഇത് മറ്റേ എലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ക്ലോസ് ആയിരിക്കും, കാരണം എലക്ഷൻ കംപ്ലീറ്റ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടല്ല യു എസ് എലക്ഷൻസ് പ്രഖ്യാപിക്കുന്നത്. യു എസ് എലക്ഷൻസ് അതിനു മുമ്പേ മീഡിയ ആണ് കോൾ ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പേ നമ്മൾ പറയുകയാണ് എലക്ഷൻ ഇത്രയും ക്ലോസ് അല്ലേ, നമ്മൾ ഒന്നുകൂടി റീകൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഡൊണാൾഡ് ട്രംപ് ജയിക്കും. 5-6 മില്യൺ വോട്ടുകളുടെ വ്യത്യാസം ഉണ്ട്.
വന്നോണ്ടിരുന്നില്ലേ ഇതിന്റെ ഇൻഫോഗ്രാഫിക്സ് ആയിട്ട് വന്നോണ്ടിരുന്നില്ലേ ബ്ലൂ സ്റ്റേറ്റ്സും റെഡ് സ്റ്റേറ്റും വെച്ചോണ്ടൊക്കെ? പക്ഷെ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെപിക്ഷൻസ് ആയിരുന്നില്ല. ഇവര് മനസ്സിലായോ, ഒരു സ്ഥലത്തിലല്ലല്ലോ, സ്ഥലങ്ങളല്ലല്ലോ വോട്ട് ചെയ്യുന്നത്, ആളുകളല്ലേ വോട്ട് ചെയ്യുന്നത്.
അപ്പൊ ബൈ പോപ്പുലർ വോട്ട് ബൈഡൻ ആണ് എപ്പോഴും ജയിക്കുന്നത്. അതായത് ഈ പറഞ്ഞ എത്ര, നമ്മൾ നേരത്തെ ജീന പറഞ്ഞ പോലെ ഡെമോഗ്രാഫിക് എത്ര പേര് വോട്ട് ചെയ്തു എന്നുള്ളത് വെച്ചെടുക്കുകയാണെങ്കിൽ ബൈഡൻ എപ്പോഴും ജയിക്കും, കാരണം ബൈ 5-6 മില്യൺ വോട്ട്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ദാറ്റ് ഇസ് എ ക്ലിയർ വിന്നർ. ഇപ്പോ എണ്ണിയാലും റീകൗണ്ട് ചെയ്താലും എന്ത് ചെയ്താലും അവിടെ ഒരു ക്ലിയർ വിന്നർ ആണ്. 6 മില്യൺ വോട്ട്സിന്റെ കൗണ്ട് എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മറ്റേ പറഞ്ഞ പോലെ സ്വിംഗ് സ്റ്റേറ്റ്സിന്റെ കൗണ്ട് ഈ പറഞ്ഞ പോലെ പല സ്റ്റേറ്റുകളും കൗണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒബ്വിയസ്ലി ഇപ്പോ അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം നമ്മൾ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ഈ പോയിന്റ് ഇൻ ടൈമിൽ ട്രംപിന്റെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് ബിലീവ് ചെയ്യുന്നില്ല ട്രംപ് തിരിച്ചു വരുമെന്ന്. സത്യം
ട്രംപ് പോലും വിശ്വസിക്കുന്നില്ല.
അതറിയില്ല, അത് അത് പുള്ളിയോടെ ചോദിക്കേണ്ടി വരും.
അല്ല, പുള്ളി ഇത്രയും സ്റ്റബേൺ ആവുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം പുള്ളിയുടെ ഹോപ്പ്.
ഇനി ട്രംപിന്റെ എലക്ഷൻ ഐ മീൻ ഇപ്പൊ ബൈഡൻ ജയിച്ചതിന് ലൈക് ഇന്ത്യക്ക് എന്ത് ഒരു എഫക്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതാണ് ഇന്ത്യയും ഡൗട്ട് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു, നമ്മളെല്ലാ കാര്യവും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ മോദിജി അത്യാവശ്യം നല്ലൊരു റിലേഷൻഷിപ്പ് ട്രംപ് ചേട്ടനുമായിട്ട് ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കയായിരുന്നു, അപ്പോഴാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്.
അതെ, പക്ഷെ ആ റിലേഷൻഷിപ്പിൽ എനിക്കൊരു വിശ്വാസം ഇല്ലാത്തതിന് കാരണം അതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അത് വർക്ക്ഔട്ട് ആവുമായിരുന്നു, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് കാര്യങ്ങൾ അങ്ങനെ വർക്ക്ഔട്ട് ആവുമായിരുന്നു എന്നുണ്ടെങ്കിൽ ചൈനയായിട്ട് നമുക്ക് വർക്ക്ഔട്ട് ആവുമായിരുന്നു. കാരണം ചൈനയില് മോദിജി പണ്ട് പോയായിരുന്നു, അപ്പോ ഇതേപോലെ അവിടെ വലിയൊരു സ്വീകരണമൊക്കെ കിട്ടിയിരുന്നു എന്നുള്ളതൊക്കെ ഒരു സത്യമാണ്. അവര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ അവർക്ക് കാര്യം കാണേണ്ടി വന്നപ്പോ അവര് നേരെ ഫ്ലിപ്പ് ചെയ്തു. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും യുദ്ധത്തിലാവുന്ന പോലെയാണ്, ഇന്ന് ഇന്നൊരു യുദ്ധം ഉണ്ടാവും നാളെ ഒരു യുദ്ധം ഉണ്ടാവും നമ്മൾ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല, ഞാൻ പറഞ്ഞു എന്നാരും പറയരുത്. അങ്ങനെ യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത ഒന്നുമില്ല. അതെ, യുദ്ധം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ യുദ്ധം ഉണ്ടാവാനുള്ള സാഹചര്യം ഇല്ല, നമ്മള് ദിവാളി പടക്കം പൊട്ടുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്, യുദ്ധമേ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു
പോളിസി വൈസ്, അതായത് ഈ പറഞ്ഞ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒഴിച്ചു വിട്ടിട്ട് ഒരു പോളിസി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഹി മേക്ക് സെൻസ്. പുള്ളി ഫസ്റ്റ് ആക്ഷൻ ആയിട്ട് തന്നെ പറയുന്നത് ഇമിഗ്രന്റ് ലോയിൽ വരുത്തുന്ന മാറ്റങ്ങളും പരിപാടികളും ഒക്കെയാണ് പറയുന്നത്. അതായത് അവിടെ മൈനേഴ്സ് ആയിട്ട് വന്ന് പഠിക്കാൻ വന്നവർക്കൊക്കെ എതിരെ ട്രംപ് ഒരുപാട് സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദി ഫസ്റ്റ് തിങ് ബിഡൻ സെഡ് ഹി വുഡ് ഡു ഇസ് അതെല്ലാം അൺഡു ചെയ്യും എന്നുള്ളതാണ്. എന്നൊക്കെ നോക്കുമ്പോ പോസിറ്റീവ് ആയിരിക്കണം.
കഴിഞ്ഞ ബൈഡന്റെ ടേമിൽ, അതായത് പുള്ളി വി പി ആയിരിക്കുമ്പോൾ, ഒബാമ അഡ്മിനിസ്ട്രേഷനിൽ വി പി ആയിരിക്കുമ്പോഴും ഇന്ത്യയായിട്ട് നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്ന ഒരാളാണ് ബൈഡൻ. സോ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഒരാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ച് നമ്മൾ പുള്ളിയുടെ പ്രസിഡൻസിന് നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കാണേണ്ട ആവശ്യമൊന്നും തോന്നില്ല അല്ലേ?
എനിക്ക് തോന്നുന്നില്ല, മീൻസ് ലൈക് സംബഡി കാൻ ബി എല്ലാ കാര്യത്തിലും സെൻസിബിൾ ആയി സംസാരിച്ചിട്ട് ഒരു കാര്യം വരുമ്പോൾ മാത്രം ഭയങ്കര എന്താ ഇറാഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ യാതൊരു ചാൻസും ഇല്ല. എസ്പെഷ്യലി വിത്ത് എന്താ ഒരു ഇന്ത്യൻ ലീനിയേജ് ഉള്ള വി പി എന്നൊക്കെ പറയുമ്പോഴത്തേനും
അവിടെ കമല ഹാരിസിനെ പറയുന്നത് കമല ഹാരിസ് ഇന്ത്യക്ക് പ്രശ്നമാണ്. കാരണം കമല ഹാരിസ് ഒരു ലൈക് ബൈ ലാർജ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ്. ലൈക് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാലും ലിഗേരിയുടെ ലൈക് ട്രാക്ക് റെക്കോർഡിലേക്ക് ലിഗേരി fights for human rights എന്നുള്ളതാണ്. അപ്പൊ ഷി ഹാസ് ലൈക് സ്പോക്കൺ എഗെയിൻസ്റ്റ് യുനോ തിങ്സ് ഇൻ കാശ്മീർ, അല്ലെങ്കിൽ CAA അതെല്ലാം ചെയ്യുന്നതിനെതിരെ ലൈക് ഷി ഹാസ് സ്പോക്കൺ അഗെയിൻസ്റ്റ്, വി ഹാവ് ഓൾസോ സ്പോക്കൺ അഗെയിൻസ്റ്റ്, ബട്ട്
അതിപ്പോ നമ്മളും പറഞ്ഞല്ലോ.
യെസ് പക്ഷെ പുറത്തുനിന്ന് ആള് സംസാരിക്കുന്ന ഭാഗത്തുനിന്ന് ആള് സംസാരിക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ. സോ
അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അവരവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ സേഫ് ആയിരിക്കും, നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ച് നമ്മളോട് പാകിസ്ഥാനിൽ പോകാൻ പറയും.
അവിടെ നിന്ന് സംസാരിച്ച് അവരോട് പാകിസ്ഥാനിൽ പോകാൻ പറയും, ഇത്രേ ഉള്ളൂ. പാകിസ്ഥാനിൽ പോയല്ലേ ഞാൻ ഇവിടെ നിന്നോളാം, അല്ല വേണ്ട പാകിസ്ഥാനിൽ പോകണം പ്ലീസ്, ഞങ്ങൾ അങ്ങനെയാണ് ഇവിടുത്തെ ട്രഡീഷൻ അനുസരിച്ച് അങ്ങനെയാണ്. ആര് സംസാരിച്ചാലും പാകിസ്ഥാനിലേക്ക് വിടും, പാകിസ്ഥാനാണെങ്കിൽ അവർ ആരെ എടുക്കുന്നുമില്ല, വേറെ കാര്യം. ചെന്നാ മതി,
അവർക്ക് അവിടെ ഉള്ള ഹിന്ദുസിനെ വേണ്ട, അപ്പൊ നമ്മൾ പറയും അവിടെ ഉള്ള ഹിന്ദുസിനെ നമ്മൾ എടുക്കും, ഇവിടെ ഉള്ള നോൺ ഇവർക്ക് വേണ്ട. അവർ പറയും അപ്പൊ അവരെടുക്കണ്ടല്ലേ, അവര് പറയും ഞങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള നോൺ ഹിന്ദുസിനെയും വേണ്ട.
ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ, അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട, ഭാരത് മാതാ കീ ജയ്.
ഭയങ്കര ഐറണിക്കായ പ്രശ്നങ്ങളാണ്, ഇവിടുന്ന് അങ്ങോട്ടും കയറാൻ പറ്റുന്നില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റുന്നില്ല, ആകെ മൊത്തം പ്രശ്നം.
അതിന്റെ ഇടയിൽ വേറെ കുറച്ച് സെറ്റ് ഓഫ് സംഗതികൾ നടന്നു. അതായത് കമല ഹാരിസിന്റെ ഇന്ത്യൻ ലീനേജ് വെച്ചിട്ട് അവളുടെ ഡ്രസ്സിങ്ങിനെ കുറ്റം
സാരി ഉടുക്കണമെന്നാണോ,
സംസ്കാരം
സാരി ഉടുക്കണമെന്നാണോ, ഞാനത് കണ്ടില്ല അതുകൊണ്ടാ.
അങ്ങനെ എന്തോ ഞാനും അങ്ങനെ എന്തോ ഞാൻ കേട്ടു, അങ്ങനെ എന്തോ സംഭവിച്ചു, സത്യമാണോ അല്ലയോ എനിക്ക് അറിയില്ല കേട്ടോ, സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതാണ്, അത് വെറും ട്രോൾ ആയിരുന്നോ എന്ന് എനിക്ക് അറിയില്ല, ഞാനത് കൺഫേം ചെയ്യുന്നില്ല. എന്നാലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്.
സോഷ്യൽ മീഡിയയിൽ നമുക്ക് ട്രോളാണോ അതോ ഇനി സർക്കാസമാണോ അതോ ശരിക്കും പറയുന്നതാണോ പോളിസിയാണോ ഫീച്ചർ ആണോ എന്ന് അറിയാത്ത പ്രശ്നം നമുക്കുള്ളത് കൊണ്ട് നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മറ്റേ തനിഷ്കിന്റെ ആഡ് കണ്ടില്ലേ, ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചു ആരോ കളിയാക്കുന്നതാണ്.
അല്ല അവരുടെ രണ്ടാമത്തെ ആഡ് വന്നിട്ട് വിഡ്രോ ചെയ്തു, ദിവാലിക്ക് പടക്കം പൊട്ടിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തു രണ്ടാമത്തെ ആഡ്, അതും വിഡ്രോ ചെയ്തു. ഞാൻ തനിഷ്ക്ക് പുറകെ പുറകെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആഡ് ഇറക്കും, ആരെങ്കിലും തനിഷ്ക്ക് അത് മുഴുവൻ വിഡ്രോ ചെയ്തോണ്ടിരിക്കും.
തനിഷ്ക്ക് മറ്റേ പടക്കം പൊട്ടിക്കരുത്, മറ്റേ ദിവാലിക്ക് പടക്കം പൊട്ടിക്കരുത് എന്ന് പറഞ്ഞപ്പോ നമ്മളുടെ ഒരു ഇലക്ടഡ് ഒഫീഷ്യല് പറയാണ് മറ്റേ ബക്രീദിന് എനിമൽസിനെ കൊല്ലുന്നില്ലെങ്കിൽ നമ്മൾ ദിവാലിക്ക് പടക്കവും പൊട്ടിക്കുന്നില്ല. ഞാനിങ്ങനെ രണ്ടു മൂന്ന് തവണ കൺഫേം ചെയ്യാ, ഇത് ശരിക്കും പറഞ്ഞതാണോ, ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് പറയാൻ പറ്റൂ.
അല്ല അതിപ്പോ ബക്രീദിന്റെ സമയത്ത് ഭയങ്കരായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ, എന്താ ആനിമൽസിനെ കൊല്ലരുത്, ഗോഡ്സിനെ കൊല്ലരുത്, അങ്ങനെയാണ് ആനിമൽ റൈറ്റ് മറ്റതാണ് മറിച്ചതാണ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ദിവാലി ആയപ്പോ എല്ലാരും പടക്കം എടുത്ത് പൊട്ടിച്ച്
അല്ല അങ്ങനെ നടന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഇവിടെ എന്താണ് ഈക്വാലൻസ് ഉള്ളത്.
അല്ല ഞാനും അത് ചോദിക്കുന്നത്, ബക്രീദിന് ഇപ്പൊ ഒരു ഒരു ഗോട്ടിനെ കൊല്ലുന്നത് ഗോട്ടിനെ വളർത്തിയിട്ടാണ് കൊല്ലുന്നത്, ലൈക് ഉള്ള ഗോട്ടുകളെ എല്ലാം പിടിച്ച് എക്സ്റ്റിൻറ്റ് ആക്കുന്നത് പോലെ അങ്ങനല്ല. ഇവർക്ക് ഗോട്ടിനൊക്കെ നമ്മള് ആക്ച്വലി നമ്മളിങ്ങനെ ബ്രീഡ് ചെയ്യുന്ന ആനിമൽസിന്റെ കൂടെ ഉള്ളതാണല്ലോ.
ഐ മീൻ ഇപ്പോ അതൊക്കെ ഇപ്പോ ഗോട്ടിനെ കൊല്ലണ്ട എന്ന് ആൾക്കാർ പറഞ്ഞോട്ടെ, അതിപ്പോ ഒരു തെറ്റല്ല, ഗോട്ടിനെ കൊല്ലണ്ടെന്ന് ആൾക്കാർ പറഞ്ഞോട്ടെ, ആനിമൽസിന് വേണ്ടി സംസാരിക്കുന്നവർ പറയട്ടെ. അതിപ്പോ
ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ഈ പറയുന്നവര് വീഗൻസ് ആണെങ്കിൽ, വെജിറ്റേറിയൻസും എഗിറ്റേറിയൻസിന്റെയും കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്, വീഗൻസ് ആണെങ്കിൽ പറഞ്ഞോട്ടെ, ആനിമൽ റൈറ്റ്സിന്റെ ആ പോലും പറയാൻ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് എന്റെ സ്ഥാനം. ഞാൻ ഭയങ്കര ആനിമൽ സ്നേഹിയാണ്, എനിക്ക് ഭയങ്കര പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചൈന മാർക്കറ്റിലും മറ്റേ സംഭവം എല്ലാം നടന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല, ഞാൻ പറയണേ എനിക്ക് അതിനെ പറ്റി പറയാനുള്ള റൈറ്റ് ഇല്ല, അവകാശം ഇല്ല, ബിക്കോസ് ഐ എം എ നോൺ വെജിറ്റേറിയൻ.
ഈ പറഞ്ഞത് എന്തായാലും ജീന മൃഗസ്നേഹിയാണെന്ന് പറഞ്ഞ എന്തായാലും സത്യമാണ്. ജീന ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ജീനയുടെ അക്കൗണ്ട് ആണോ അതോ ജീനയുടെ പൂച്ചയുടെ ഫാൻ അക്കൗണ്ട് ആണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നതാണ് ജീനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത്.
മൃഗസ്നേഹം എന്ന് പറയുന്നതും ആനിമൽ റൈറ്റ്സിനെ പറ്റിയുള്ള ഇത് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് നല്ല വ്യത്യാസമുണ്ട് നമുക്ക്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്നേഹം മറ്റേ കാര്യത്തിൽ വരുമ്പോ, അവിടെ നമ്മൾ ഹിപ്പോക്രസി കാണിക്കാൻ പാടില്ല. നമ്മള് കോഴിനെ കഴിക്കുന്നുണ്ട്, ആടിനെ കഴിക്കുന്നുണ്ട്, ഇത് കഴിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മള് എവിടെയെങ്കിലും ആരെങ്കിലും ഒരാള് ഒരു സിമിലർ റീസൺ ഉണ്ട് ഒരു ആനിമലിനെ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്കും എവറിബഡി കിൽസ് ഇറ്റ് ഫോർ ഫുഡ് നോ അല്ലേ. ബാക്കിയുള്ള സ്ഥലത്താണെങ്കിൽ അവർ ഫുഡിനും പ്രോഡക്ട്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ ലെതറും അതും ഇതൊക്കെ ഉപയോഗിക്കുന്ന എവിടുന്നാ വരുന്നതെന്ന് പോലും വി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് ഇതിനെപ്പറ്റി ചിന്തിച്ചു പോകാനാണെങ്കിൽ ശരിക്കും നമ്മുടെ മറ്റേ പുള്ളിക്കാരന്റെ ഒരു സിനിമ ഉണ്ട് കേട്ടോ, പാരസൈറ്റിന്റെ ഡയറക്ടർ ബോങ് ജുനു, പുള്ളിയുടെ ഒരു സിനിമ ഉണ്ട് ഒക്ജ, ഓപ്ഷൻ ഉണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ സീരിയസ്ലി കൺസിഡർ ചെയ്തു വീഗൻ ആയാലോ എന്ന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രം വീഗൻ ആകാത്തൊരു സ്വഭാവമാണ് ഞാൻ.
സീരിയസ്ലി കൺസിഡർ ചെയ്തിട്ട് പറ്റുന്നില്ല എന്ന് വെച്ചു
ശ്രമിച്ചു, നടന്നില്ല.
ഓക്കേ, അറ്റ്ലീസ്റ്റ് യു ട്രൈഡ് അവാർഡ്.
ഞാനൊരു കൗണ്ട് ഔട്ട് ചെയ്തിട്ട്, നമ്മൾ എങ്ങനെ യു എക്സ് സെലക്ഷൻസിൽ നിന്ന് വീഗനിസത്തിലേക്ക് എത്തിയത്?
ഹിപ്പോക്രസിയെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. ഇനി ഹിപ്പോക്രസി,
ഹിപ്പോക്രസി പലതരമുണ്ട്.
ഹിപ്പോക്രസിയെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, അതെ, നമ്മുടെ ഹിപ്പോക്രസിയെ കുറിച്ച് പറയുമ്പോ,
ഞാനൊരു ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മൾ ഇനി വന്ന് വന്ന് വീഗൻസിനെ കളിയാക്കി വീഗൻസ് ആയിട്ടുള്ള ആർക്കെങ്കിലും തോന്നണ്ട, ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ വീഗൻസ് കേട്ടോ. ഞാൻ ശ്രമിച്ചു, നടന്നില്ല എന്ന് ഞാൻ പറയുമ്പോ തന്നെ അവിടെ ഒരു റെസ്പെക്ട് ഫാക്ടർ ഉണ്ട്. ചെയ്യാൻ പറ്റുന്നവരോട് എനിക്ക് അതിയായ റെസ്പെക്ട് ഉണ്ട്. ഗുഡ് ഫോർ യു.
കൺട്രോൾ കൺട്രോൾ. നമ്മള് ഹിപ്പോക്രസിയെ കുറിച്ച് തന്നെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോ നമ്മൾ പറയുന്നത് ഈ എപ്പിസോഡ് തന്നെ ഹിപ്പോക്രറ്റിക് അല്ലേ? കാരണം നമ്മള് ഇന്ത്യൻ ഇലക്ഷൻസിനെ കുറിച്ച്, ഈ പറഞ്ഞ ബീഹാർ ഇലക്ഷനെ, പഞ്ചായത്തിനെ കുറിച്ച് സംസാരിക്കാതെ യു എസ് ഇലക്ഷനെ പറ്റി സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്നുള്ളത്. ഒന്ന് പേടി, അത് തെറ്റാണ്, പക്ഷെ പേടി. അതെ, രണ്ട്, യു എസ് ഇലക്ഷൻസ് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് തന്നെ അവരുടെ ഇലക്ഷനിലും സംഭവിക്കുന്നതെന്നും അവിടെ സംഭവിക്കുന്ന ഇൻവേരുടെ കാര്യങ്ങൾ എന്താണ്, അവിടെ സംഭവിക്കുന്ന ഭയങ്കര മണ്ടത്തരങ്ങൾ എന്താണ് എന്ന് നമുക്ക് പറയാനുള്ള ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് യു എസ് ഇലക്ഷൻസിനെ പറ്റി സംസാരിക്കുന്നത്. ഇനി ബാക്കി എല്ലാവരും ഈ പറഞ്ഞ ബി എൽ എം പോസ്റ്റ് ഇടുന്നവരും എല്ലാവരും പറയുന്നത്, ഏയ് എനിക്കങ്ങനെ പൊളിറ്റിക്സ് ഇല്ല, നമ്മള് പൊളിറ്റിക്കലാണ് നമുക്ക്, ഈ പൊളിറ്റിക്സോ എന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ല ഞങ്ങൾ യു എസ് പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നത്, എല്ലാവർക്കും അവരുടേതായ പൊളിറ്റിക്സ് ഉണ്ടാവണം എന്ന് തന്നെ ബിലീവ് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്നവരുടെ ഇതെന്ന് പറയുന്നത്, നമുക്ക് പവർ ഉണ്ട്, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോട്ടെ നമുക്ക് പ്രശ്നമില്ല, നമുക്കിപ്പോ തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്കൽ അല്ല എന്നുള്ളതാണ്. അതെ, അതും ഒരു പ്രിവിലേജ് സ്റ്റാൻഡ് ആണ്, എനിക്ക് പൊളിറ്റിക്സിൽ താല്പര്യമില്ല എന്ന് പറയുന്നത്. അതെ, പൊളിറ്റിക്കൽ അല്ല എന്നുള്ളതും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആണ്. സോ ബേസിക്കലി എല്ലാവർക്കും ഇപ്പൊ ഒരു ഫേവറേറ്റ് മ്യൂസീഷ്യൻ, ഫേവറേറ്റ് ബോളിവുഡ് സൂപ്പർ ഹീറോ, അല്ലെങ്കിൽ ബോളിവുഡ് സൂപ്പർ ഹീറോ, പക്ഷേ ഹോളിവുഡ് സൂപ്പർ ഹീറോ, ബോളിവുഡ് സൂപ്പർ ഹീറോ ഉണ്ടാവരുത് പ്ലീസ്, അങ്ങനെ ചെയ്യരുത്. സൂപ്പർ സ്റ്റാർ, ബോളിവുഡ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ ഉണ്ടാവാം, തെറ്റല്ല. ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ ജയിക്കുന്ന പൊളിറ്റീഷ്യൻ അല്ല, നമ്മൾ പറയുന്ന പോലെ ജയിക്കുന്ന പൊളിറ്റീഷ്യനെ ഞാൻ ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ ആക്കും, അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കുതിരപ്പന്തയല്ലല്ലോ ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ ആക്കാനായിട്ട്. നമുക്ക് ഫേവറേറ്റ് ആണെന്ന് തോന്നുന്ന, നമ്മളുടെ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ നമ്മുടെ ഫേവറേറ്റ് പൊളിറ്റീഷ്യനായിട്ട് വയ്ക്കാൻ പറ്റണം. അത് യു എസിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലാ സ്ഥലത്തും നമുക്കൊരു ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ ആരാണെന്ന് ഞങ്ങളെ അറിയിക്കണം അല്ലേ?
പിന്നെ വേണ്ടേ, കുറെ നാളായിരിക്കണം. ഏതെങ്കിലും ഒക്കെ ഒരു ടോപ്പിക് ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരെ, ദിസ് ഇസ് ബൈ ഫ്രം ജീന
ആൻഡ് ആഗ്നി.
ബൈ
ബൈ.
ശരി ശരി, സ്റ്റാർട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ.
അല്ല, നമ്മള് എവിടെന്നായിരുന്നു വന്നത്? നമ്മള് ദീപാവലിയിൽ തുടങ്ങും, എന്നിട്ട് മറ്റേ യു എസ് ഇലക്ഷനിലേക്ക് പോകും, അത്രേ ഉള്ളൂ.
ബാദലി തൊട്ട് യു എസ് ഇലക്ഷൻ വരുന്നത് നമ്മൾ എങ്ങനെ പോകും?